പ്രാരംഭ ആരാധനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഐ വിഷ് ആൻഡ് പ്രേ ദാറ്റ് മേ ദിസ് ന്യൂ ഇയർ ബി എ ഇയർ ഓഫ് ഗ്രേറ്റ് ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. ഈ പുതുവത്സര ആരാധനയിൽ എന്താണ് ദൈവജനവുമായി സംസാരിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ പല ആവർത്തി ആലോചിക്കുകയും ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്തു. ഓൾഡ് ടെസ്റ്റമെൻ്റ് ഡ്യൂട്ടോണോമി വായിച്ചു, ഫസ്റ്റ് തെസ്സലോനിയൻസ് ഭാഗം വായിച്ചു, അതോടൊപ്പം തന്നെ സങ്കീർത്തനം സാംസ് 23 വായിച്ചു, സുവിശേഷ വേദഭാഗം വായിച്ചു. എന്താണ് സംസാരിക്കുന്നത് പല ആലോചിച്ചിട്ടും എനിക്ക് കൃത്യമായിട്ടൊരു ചിന്ത കിട്ടിയില്ല. സോ ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് വാട്ട് ടു സ്പീക്ക് ഇൻ ദിസ് ഫസ്റ്റ് സർവീസ് ഇൻ ദ ഇയർ ഓഫ് 2025. And God put me a thought in my mind, a verse from the Bible. This is from the book of 1 Peter, chapter 5, verse 7. Cast all your anxiety on him because he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Let us pray. Dear God, Heavenly Father, our hearts are filled with gratitude for adding one more year into our life. Lord, we thank you for your unfailing love that led us through. As we have entered into a new year, Father, we ask you to continue to be with us throughout this year. Lord, you please hide her under your wings and keep her in your arms. Guard her with your angels. Open the windows of heaven and provide our needs. In Jesus' name, Amen. Cast all your anxiety on him because he cares for you. The book of 1 Peter is one of the most beautiful books in the New Testament because of its profound Christology and vision for the church and the practical Christian life, instruction for the practical Christian life. ചുരുക്കമായി 4-5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഈ 5 അധ്യായങ്ങളിലൂടെ വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സാധാ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ചുള്ള വിശദമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് നൽകുന്നത്. പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ ഫോർ അവർ ഏർത്ത്ലി ലൈഫ്. ദി സ്മോൾ ബുക്ക്, ജസ്റ്റ് 5 ചാപ്റ്റേഴ്സ്. In this book, Peter talks on various concerns on the practical Christian life, such as living in hope, necessity of holy life, living as servants of God, importance of family life, suffering for doing right, suffering as Christians, stewardship, etc. So many topics he is talking in this little book. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഉള്ളപ്പോൾ, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മെ കരുതുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. When everything goes well with us, when we have health and wealth, there are many around us to care for us. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു നിമിഷം വന്നാൽ അപ്പോൾ എല്ലാവരും നമ്മെ വിട്ടുപോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദ മൊമെൻ്റ് വി ലൂസ് എവറിഥിങ് ദെൻ ദർ വോണ്ട് ബി എനി വൺ നിയർ ബൈ ടു കെയർ ഫോർ അസ്. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. എത്ര ആത്മാർത്ഥമായി നമ്മൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ പോലും എത്ര ആഴമായി സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ പോലും കഷ്ടത വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മെ വിട്ട് അകന്നു പോകും. വേദപുസ്തകത്തിൽ മനോഹരമായ ഒരു ഉപമയിലൂടെ യേശു കർത്താവ് ഈ ഇതേ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ പ്രോഡിഗൽ സൺ, ഹി ഹാഡ് സോ മെനി ഫ്രണ്ട്സ് ഇൻ ആൻ ഏലിയൻ പ്ലേസ്. നമുക്കറിയാം അപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിയിട്ട് അവൻ സ്വന്തം നാട് വിട്ട് ദൂരദേശത്തേക്ക് പോയെന്നാണ് വായിക്കുന്നത്. എന്നാൽ ദൂരദേശത്ത് ചെന്നപ്പോൾ തന്നെ അവന് ഇഷ്ടംപോലെ സുഹൃത്തുക്കളെ കിട്ടി. ഐ വാസ് വണ്ടറിങ് ഹൗ ഡിഡ് ഹി മാനേജ് ടു ഗെറ്റ് എ ബഞ്ച് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ഇൻ എ ഫാർ കൺട്രി. അവൻ ജനിച്ചു വളർന്നിട്ടില്ലാത്ത, പരിചയമില്ലാത്തൊരു നാട്ടിൽ അവന് പെട്ടെന്ന് ഇത്ര കൂട്ടുകാരെങ്ങനെ കിട്ടി? ഒറ്റ കാരണമുള്ളൂ, ഹി ഹാഡ് ഇനഫ് മണി വിത്ത് ഹിം. അവൻ്റെ പോക്കറ്റ് ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു ചിലവാക്കുവാൻ, ആർഭാടത്തിൽ ജീവിക്കുവാൻ. അതുകൊണ്ട് ഇഷ്ടംപോലെ കൂട്ടുകാരെ അവനെ കിട്ടി. എന്നാൽ ആ കഥ മുൻപോട്ട് പോകും, നമുക്കെല്ലാം അറിയാം അവൻ്റെ പോക്കറ്റ് കാലിയായപ്പോൾ അവൻ്റെ ചുറ്റും പിന്നെ ആരുണ്ടായിരുന്നു? Once his pocket was empty, then who was with him? The prodigal son. Yes. പന്നികളും മാത്രമേ ഉള്ളായിരുന്നല്ലേ. പിന്നെ പന്നികൾ മാത്രമേ ഉള്ളായിരുന്നു, മറ്റെല്ലാവരും അവനെ വിട്ടുപോയതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, മറ്റൊരാളുടെ വേദനയോ മറ്റൊരാളുടെ ഭാരമോ ദുഃഖമോ ഒന്നും ഷെയർ ചെയ്യുവാനായിട്ട് ആർക്കും താല്പര്യമില്ല. Nobody is willing to share someone's struggle, pain. അതാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത. Nobody is willing to share our anxieties. So we have already stepped into a new year of 2025. And we know the whole world is anxious of this new year, anxious of various concerns because of the tension in the Middle East, war with in Ukraine, and everyone is anxiously waiting for January 20. You know what happens on January 20? Donald Trump takes over the office of the President of the United States and the whole world is anxiously waiting. What is going to happen next? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും വളരെ ആകാംക്ഷയോടാണ് 25-ലേക്ക് പ്രവേശിക്കുന്നത്. ഉത്കണ്ഠകൾ നമ്മുടെ മനസ്സിലുണ്ട്. പലവിധ ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴും ആരാധനയെ സംബന്ധിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ചില ആശങ്കകളുണ്ട്, ചില ആൻസൈറ്റീസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സംവെയർ ഇൻ ദ കോർണർ ഓഫ് അവർ ഹാർട്ട് വി ആർ നോട്ട് ദാറ്റ് ഹാപ്പി. അങ്ങനെയാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് മനോഹരമായൊരു ചോദ്യം ചോദിച്ചു. ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 6:27. ക്യാൻ എനി വൺ ഓഫ് യു ബൈ വറിയിങ് ആഡ് എ സിംഗിൾ അവർ ടു യുവർ ലൈഫ്? ആ ചോദ്യം. വിചാരപ്പെടുന്നതിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവനോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ? കഴിയില്ല. അതിനുശേഷം യേശു അവിടുന്ന് മനോഹരമായ ഉപമ പറയുന്നുണ്ട്. നിങ്ങൾ ആകാശത്തിലെ പറവയെ നോക്കൂ, നിങ്ങൾ വയലിലെ താമരയെ നോക്കുവിൻ, അല്ലേ? അവയൊക്കെ എത്ര അധികമായിട്ടാണ് ദൈവം നിങ്ങൾ അവരെയൊക്കെ പുലർത്തുന്നത്. എന്തോ ബേർഡ്സ് ഇൻ ദ എയർ, ലില്ലീസ് ഇൻ ദ ഫീൽഡ്, How much more my father cares for them? നിങ്ങളെ അത്ര അധികമായി കരുതും. അതുകൊണ്ട് നമുക്ക് എനിക്ക് പറയാനുള്ള ഒരേ ഒരു സന്ദേശം, കാസ്റ്റ് ഓൾ യുവർ ആൻസൈറ്റി ഓൺ ഹിം. നിങ്ങളുടെ എല്ലാ ആശങ്കകളെയും എല്ലാ ഉത്കണ്ഠകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. കാരണം നമുക്ക് വേണ്ടി കരുതുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ ദൈവം നമ്മളെ കരുതും നിശ്ചയമായിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആരാധന കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ ആലയത്തിനുള്ളിൽ ഇരുന്ന് ഒന്ന് മനസ്സിരുത്തി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. My God who sustained me in 2024 will sustain me in 2025. 2024 എന്നെ പുലർത്തിയ ദൈവം 25 എന്നെ പുലർത്തും എന്ന് ഇന്ന് പള്ളി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിനുള്ളിൽ വെച്ച് അല്പം ഉറക്കം നിങ്ങൾ കേൾക്കാമെന്നല്ല പറഞ്ഞിട്ട് പോകാം. നിശ്ചയമായിട്ടും ഈ കർത്താവ് നമ്മെ പുലർത്തും. ആശങ്കകളുടെ ഉത്കണ്ഠയുടെയൊക്കെ നടുവിൽ നമുക്ക് ആശ്രയിപ്പാൻ ദൈവം മാത്രമേ ഉള്ളൂ പ്രിയരേ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 103 സങ്കീർത്തനം 1 വാക്യം നമുക്ക് എല്ലാവർക്കും ഹൃദയസ്ഥമാണ്. എന്താണ്? എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുവിൻ, എൻ്റെ സർവാന്തരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവ വാഴ്ത്തിൻ, ഉപകാരങ്ങളൊന്നും മറക്കരുത്. മൈ സോൾ ആൻഡ് ഫോർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശ്വാസ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാനുള്ള ഒരേ ഒരു ഊർജം, ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ദൈവം കഴിഞ്ഞ കാലം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമ്മുടെ പ്രേരക ശക്തി. അതുകൊണ്ട് എന്നെ നടത്തിയ ദൈവം, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം എന്നെ ഇനിയും നടത്തും, ഇനിയും എന്നെ നടത്തും എന്നുള്ള വിശ്വാസത്തിൽ അവൻ്റെ കരങ്ങളിലേക്ക് എല്ലാ ആശങ്കകളെയും ഇട്ടുകൊണ്ട് പോകുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കർത്താവിനോട് ചേർന്ന് ഇപ്രകാരം വിശ്വാസം നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നനയ്ക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെ ദൈവം നമ്മെ നടത്തും. നമ്മൾ നനയ്ക്കാത്ത അനുഗ്രഹം ദൈവം നമുക്ക് നൽകും. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് കാസ്റ്റ് ഓൾ യുവർ ആൻസൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ഈ ഒരു ഒറ്റ വാക്യം മാത്രമാണ് ദൈവം എന്നെ മനസ്സിലാക്കുന്നത്. വേറൊന്നും, ഒരു പ്രസംഗം പോലും എനിക്ക് തന്നില്ല. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ വചന ശുശ്രൂഷ ഒരു കഥ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നടന്ന സംഭവമാണ് വായിച്ച്. ദിസ് ഹാപ്പൻ മെനി ഇയേഴ്സ് അഗോ ഇൻ എ ലിറ്റിൽ വില്ലേജ് ഇൻ സതേൺ ഇംഗ്ലണ്ട്. കാതറിൻ, എ യങ് വിഡോ, ആൻഡ് ഹെർ 8 ഇയർ ഓൾഡ് ഡോട്ടർ സാറ വാസ് ലെഫ്റ്റ് അലോൺ ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ് ജോർജ് വാസ് കിൽഡ് ഇൻ എ ട്രാജിക് ആക്സിഡൻറ്റ് on his way back home from workplace. George was a factory worker and his little salary was the only source of income for the family. After his demise, Catherine was struggling to find an income source to meet the urgent needs of her family, such as food, Sarah's schooling, monthly bills, etc. Catherine was a good tailor. She started to weave woolen caps and winter clothes and sold them at the street market every weekend to find her livelihood. Years passed. Sarah was in 4th grade. She was a smart student both in school and church Sunday school. Sarah and her mother, Catherine, never missed a Sunday worship. They were very active in all church events. It was the end of yet another autumn. Catherine knew it was the best time for her to make more money. She spends days and nights weaving more clothes for the coming winter. But unfortunately, she fell sick for many days and was unable to go to the street market to sell her winter clothing. One evening, they had nothing to eat for their dinner. Little Sarah was repeatedly asking for food. Catherine was in deep sorrow and in tears, not knowing what to do. It was already dark. Catherine embraced her little daughter, kissed on her both cheeks, and said in a mild voice, "See, we have nothing left at home to eat. Mama could not go out to get anything. But next morning, somehow I will make it to sell the winter clothes and will buy enough food for you, especially your favorite chocolate candy." They both prayed together and go to bed. Suddenly, little Sarah got up and spoke, "Mama, you know, last week in our Sunday school, we learned about a prophet, Elijah, fed by ravens. Our teacher said the ravens brought him bread and meat in the morning and bread and meat in the evening, and he drank from the brook. Was that true, Mama?" "Yes, indeed," Catherine replied. Sarah paused for a moment and said, "Then why don't we ask God to feed us by ravens this evening?" And she started to pray for God to send a raven to feed her. After a short prayer, she asked her mother to open the window and place a little basket for the raven to drop her food. Catherine was annoyed, but she doesn't want to discourage her daughter. She opened the window and placed a little basket nearby. Hours passed, and they both fell asleep. Suddenly, Catherine woke up, listening to someone knocking at their door. She got up, seeing the police car's red and blue lights flashing outside. She opened the door with trembling hands. "Why have you kept your windows open? Don't you know about police warning to keep your home secure due to the series of thefts and murders that have happened in the last few months in this street?" The police officer shouted, "I'm going to charge you with a heavy fine." Catherine pleaded with the officer, folding her hands, and shared all what happened with her daughter. The officer was somehow convinced. He asked her to shut the window and left. Catherine came back to the room. Little Sarah was in deep sleep. Without disturbing her, she closed the window, pulled the blanket over her. Catherine couldn't sleep. She was thinking about the next day and the coming winter. After a while, she saw the police car's lights flashing outside again and followed by a knocking at the door. She opened the door and found the same officer along with his colleagues. "I am Mr. Brian, the police chief of this town, living at the next street. This is a small gift for your daughter, Sarah." He handed over a big basket full of food and fruits. Catherine was wondering on what was happening. While walking back to the car, Mr. Brian turned to Catherine and said, "Please place the basket near Sarah's bed. And when she wakes up, tell her that it is from Elijah's God." Years after, Sarah shared this testimony in a meeting while she was wandering in a mission society. What a wonderful story. Cast all your anxieties on him. He cares for you. Dear church members, let us walk with the Lord throughout this year. And as we heard from the life of little Sarah and Catherine, God will open new ways for you, new doors for you. And he will bless you. Amen.